പാഠം രണ്ട്. സുവിശേഷ പ്രഘോഷണം സഭയുടെ അടിസ്ഥാന ദൗത്യം. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. വിശുദ്ധ മർക്കോസ് 1:14-15 വാക്യങ്ങൾ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാനാണ് താൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോ തന്റെ സാന്നിധ്യവും സന്ദേശങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും വഴി ലോകത്തിന് ദൈവരാജ്യം വെളിപ്പെടുത്തി. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യം സ്ലീഹന്മാരെ അവിടുന്ന് ഭരമേൽപ്പിച്ചു. സഭയിലൂടെ ആ ദൗത്യം ഇന്നും തുടരുന്നു. സഭ, സുവിശേഷ പ്രഘോഷണ ഫലം. ഈശോയിൽ നിന്നും സ്ലീഹന്മാർ ദൈവരാജ്യത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടു. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പരസ്യ ജീവിതകാലത്ത് തന്നെ ദൈവരാജ്യ പ്രഘോഷണത്തിനായി ഈശോ അവരെ അയച്ചു. വിശുദ്ധ മത്തായി 10:5-8 വാക്യങ്ങൾ. ദൈവപരിപാലനയിൽ പൂർണമായും ആശ്രയിച്ചും ത്യാഗങ്ങൾ സഹിച്ചും പ്രേക്ഷിത വേല ചെയ്യണമെന്നായിരുന്നു ഈശോ അവർക്ക് നൽകിയ നിർദ്ദേശം. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. വിശുദ്ധ മത്തായി 6:7-9 വാക്യങ്ങൾ. സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ ത്യാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് ഈശോ അവരെ ഉദ്ബോധിപ്പിച്ചു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മയാടികൾ എന്ന പോലെയാണ് അവർ ഐക്യപ്പെടുന്നതെന്ന് മുന്നറിയിപ്പ് നൽകി. വിശുദ്ധ മത്തായി 10:16 വാക്യം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാനാണ് ഈശോ പ്രധാനമായും അവരോട് ആവശ്യപ്പെട്ടത്. വിശുദ്ധ മത്തായി 10:7-8 വാക്യങ്ങൾ. ഈശോയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സർവോപരി അവിടുത്തെ മരണത്തിനും ഉത്ഥാനത്തിനും സ്ലീഹന്മാർ സാക്ഷികളായി. ഉദ്ധിതനായ ഈശോ അവർക്ക് നൽകിയ ദർശനങ്ങൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഈശോ പത്രോസിനെ സഭയുടെ നായകനായി നിയമിച്ചു. വിശുദ്ധ യോഹന്നാൻ 21:15 വാക്യം. പെന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനാൽ ശക്തരാക്കപ്പെട്ട സ്ലീഹന്മാർ പരസ്യമായ സുവിശേഷ പ്രഘോഷണത്തിന് ആരംഭം കുറിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:14 വാക്യം. അന്ന് പത്രോസ് സ്ലീഹ നടത്തിയ വചന പ്രഘോഷണത്തിന്റെ ഫലമായിട്ടാണ് ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രവിച്ച സമൂഹം മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വന്നു. വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ചവർ സ്ലീഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പമുറിക്കൽ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:46 വാക്യം. അങ്ങനെ സഭ വളർന്നു വന്നു. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള ഈശോയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് സ്ലീഹന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ചെന്നു ചേർന്ന സ്ഥലങ്ങളിലെല്ലാം അവർ വചനം പ്രഘോഷിക്കുകയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അവരുടെ സാക്ഷ്യം അനേകരെ ഈശോയിലേക്ക് നയിച്ചു. സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ ഈശോയുടെ നാമത്തിലും ഈശോയിൽ നിന്ന് ലഭിച്ച അധികാരത്തോടും ശക്തിയോടും കൂടി ആയിരുന്നു. സ്ലീഹന്മാർ പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത രക്ഷ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കർത്താവ് സ്ഥിരീകരിച്ചുകൊണ്ടിരുന്നു. ആയിരങ്ങൾ ഈശോയിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു. അങ്ങനെ അവിടെയെല്ലാം സഭാസമൂഹങ്ങൾ രൂപം കൊണ്ടു. വിശുദ്ധ തോമസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണ ഫലമായാണല്ലോ ഭാരതത്തിൽ സഭ രൂപം കൊണ്ടത്. സഭ, സുവിശേഷ പ്രഘോഷക. സുവിശേഷ പ്രഘോഷണ ഫലമായി രൂപം കൊണ്ട സഭ സുവിശേഷ പ്രഘോഷകയുമാണ്. രണ്ട് വിധത്തിൽ സഭ ഈ ദൗത്യം നിർവഹിക്കുന്നു. 1. സഭയുടെ ചൈതന്യവും ശക്തിയും നവീനത്വവും സംരക്ഷിക്കുന്നതിന് സഭയ്ക്കകത്ത് തന്നെയുള്ള സുവിശേഷ പ്രഘോഷണം. 2. സഭാംഗങ്ങളല്ലാത്തവരെ സുവിശേഷവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ. സുവിശേഷ പ്രഘോഷണം സഭയുടെ കർത്തവ്യമാണ്. അത് അവരുടെ വിളിയും ദൗത്യവുമാണ്. സഭയെ കൂടാതെ സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. സഭയുടെ വ്യക്തിത്വം പ്രകടമാകുന്നതും സുവിശേഷ പ്രഘോഷണത്തിലാണ്. സുവിശേഷം പ്രസംഗിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക, കൂദാശകളിലൂടെ കൃപാവരം സ്വീകരിക്കുന്നതിനുള്ള വഴി ഒരുക്കുക, ഇവയെല്ലാം സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗം തന്നെയാണ്. പ്രഘോഷണ വിഷയം ദൈവരാജ്യം. പ്രഘോഷണ വിഷയം ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ പ്രഘോഷണവും സ്ഥാപനവുമായിരുന്നു ഈശോയുടെ ദൗത്യം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് തിരുവചനം പറയുന്നു. റോമാക്കാരുടെ ലേഖനം 14:17. സർവജനത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെ കരുണാദര സ്നേഹത്തിൽ വിശ്വസിച്ച് സകലരെയും സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന അവസ്ഥയാണത്. അപ്പോഴാണ് നീതിയും സമാധാനവും ഉണ്ടാകുന്നത്. ദൈവരാജ്യത്തിന് അനുഭവം നൽകാൻ വേണ്ടിയാണ് പാപങ്ങൾ മോചിച്ചും രോഗങ്ങൾ സുഖപ്പെടുത്തിയും രക്ഷയുടെ സുവിശേഷം അറിയിച്ചും ഈശോ ചുറ്റി സഞ്ചരിച്ചത്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിലായിരുന്നു ഈശോയുടെ ശ്രദ്ധ മുഴുവൻ. ഈശോ പല പ്രാവശ്യം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സമരിയക്കാരി സ്ത്രീയെ ജീവജലത്തിന്റെ ഉറവയിലേക്ക് ആനയിച്ചതിന്റെ ആനന്ദത്തിൽ നിന്ന് ഈശോയുടെ പക്കൽ ഭക്ഷണവുമായി എത്തിയ ശിഷ്യന്മാരോട് അവിടുന്ന് പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. വിശുദ്ധ യോഹന്നാൻ 4:34. അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് തന്നെ പിതാവിന്റെ ഹിതം നിറവേറ്റുവാനാണ്. ഹെബ്രായർ 10:9. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ഈശോ തീർത്തു പറഞ്ഞു. വിശുദ്ധ മത്തായി 7:21. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്നും ഈശോ ഉറപ്പു നൽകുന്നു. വിശുദ്ധ മത്തായി 6:33. പ്രവർത്തനമൊന്ന്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ഈശോയ്ക്കുണ്ടായിരുന്ന താല്പര്യം വ്യക്തമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ കണ്ടെത്തിയെഴുതുക. പ്രഘോഷണവും സാക്ഷ്യവും. സുവിശേഷവൽക്കരണത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗം ക്രിസ്തീയ ജീവിതം വഴി നൽകപ്പെടുന്ന സാക്ഷ്യമാണ്. സുവിശേഷവൽക്കരണം സാധ്യമാക്കുവാൻ ക്രൈസ്തവരുടെ ജീവിത സാക്ഷ്യം അനിവാര്യമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ എവിടെയായിരുന്നാലും അവരുടെ ജീവിത മാതൃക, വചനങ്ങളുടെ സാക്ഷ്യം എന്നിവ വഴി മറ്റുള്ളവർ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇടയാക്കണം. ക്രൈസ്തവർ മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകളുടെ യഥാർത്ഥ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരും മറ്റുള്ളവരുമായി പരസ്പര സ്നേഹത്തിലും ആദരവിലും വർത്തിക്കുന്നവരുമാകണമെന്ന് സഭ നിർദ്ദേശിക്കുന്നു. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വാർത്ഥത കൈവെടിഞ്ഞ് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി സ്വന്തം കഴിവുകളും ആരോഗ്യവും പണവും പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോഴും നാം ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ നിറവേറ്റുന്നതും ശത്രുക്കളെ സ്നേഹിക്കുന്നതും ഏറ്റവും ശക്തവും ഫലപ്രദവുമായ സുവിശേഷ പ്രഘോഷണമാണ്. പാവങ്ങളുടെ അമ്മയായ കൽക്കത്തയിലെ വാഴ്ത്തപ്പെട്ട മദർ തെരേസയും ദളിതരോടും പാവപ്പെട്ടവരോടും വിരോചിതമായ രീതിയിൽ സുവിശേഷം പ്രസംഗിച്ച വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചനും കുടുംബ പ്രേഷിതത്വത്തിന്റെ ഉത്തമ മാതൃകയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയും ജീവിത സാക്ഷ്യത്തിലൂടെ വചനം പ്രഘോഷിച്ചവരാണ്. ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസാനുഭവം മറ്റൊരാൾക്ക് നേരിൽ പകർന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ സുവിശേഷവൽക്കരണം. പ്രവർത്തനം 2. ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ചർച്ചയിലൂടെ കണ്ടെത്തി ഒരു ചാർട്ട് തയ്യാറാക്കുക. സുവിശേഷ പ്രഘോഷണവും സഭാരൂപീകരണവും. സുവിശേഷ പ്രഘോഷണം സഭാരൂപീകരണത്തിന്റെ ആദ്യപടിയാണ്. സഭ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പ്രധാന മാർഗം മിശിഹായുടെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. മാനസാന്തരമുളവാക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്ക 24:47. അക്രൈസ്തവ ലോകത്തോട് മിശിഹായെ കുറിച്ച് പ്രസംഗിക്കുന്നതിനെയാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ പ്രഘോഷണത്തിന്റെ മുഖ്യ വിഷയം ഈശോ തന്നെയാണ്. ഈശോയിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷയുടെ സദ്വാർത്തയാണ് സ്ലീഹന്മാർ പ്രസംഗിച്ചതെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നു. സുവിശേഷത്തിന്റെ വാഗ്രൂപേണയുള്ള പ്രഘോഷണം എക്കാലത്തും അനിവാര്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി മിശിഹായെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. Romans 10:14-17. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്ന ഈശോയുടെ വാക്കുകൾ സഭയും സ്വന്തമാക്കുന്നു. വിശുദ്ധ ലൂക്ക 4:43. സുവിശേഷം പ്രസംഗിക്കുക എന്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് ഉദ്ഘോഷിച്ച വിശുദ്ധ പൗലോസിന്റെ തീക്ഷ്ണത സഭയിലും കുറവുകൂടാതെ നിലനിൽക്കുന്നു. 1 Corinthians 9:16. ഭൂമിയുടെ അതിർത്തികൾ വരെ വ്യാപിക്കേണ്ടതും ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതുമായ സാർവത്രിക സ്വഭാവമുള്ള ഒരു സമൂഹത്തെയാണ് ഈശോ വിഭാവനം ചെയ്തത്. അതിനായി സുവിശേഷ തത്വങ്ങൾ അതത് സ്ഥലത്തെ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന രീതിയിലും ഭാഷയിലും അവതരിപ്പിക്കുകയും അവരുടെ ഭാഷകളിൽ പ്രഘോഷിക്കുകയും ചെയ്യുന്നതിൽ സഭ എന്നും ശ്രദ്ധിക്കുന്നു. കേവലം മനുഷ്യരുടെ ഭൗതിക പുരോഗതിയും ഐശ്വര്യവുമല്ല സഭയുടെ ലക്ഷ്യം. പ്രത്യുത വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച ഈശോ മിശിഹായുടെ പ്രബോധനങ്ങൾ പഠിപ്പിച്ച് മനുഷ്യമഹത്വവും സാഹോദര്യവും വളർത്തി ക്രമേണ മനുഷ്യകുലത്തെ ദൈവത്തിലേക്ക് നയിക്കുന്ന മാർഗവുമാവുക എന്നതാണ്. അങ്ങനെ ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹം വഴി രക്ഷ പ്രാപിക്കുന്നതിന് മനുഷ്യരെ സഭ സഹായിക്കുന്നു. വചനപ്രഘോഷണ ഫലമായി രൂപം കൊള്ളുകയും ദൈവരാജ്യ പ്രഘോഷണത്തിനുള്ള ദൗത്യം സ്വീകരിക്കുകയും ചെയ്ത സഭയുടെ മക്കളാണ് നമ്മൾ. മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും സഭയുടെ വചനപ്രഘോഷണ ദൗത്യത്തിൽ പങ്കുചേർക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ജീവിത സാക്ഷ്യം വഴിയും ദൈവവചനം പങ്കുവച്ചും നമ്മുടെ ദൗത്യം നിറവേറ്റാം.